നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. ലൂക്കോസ് ദിവസം സേവം 15 അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒരാടിന് മുന്നിലുള്ള വഴികൾ. യേശു പറഞ്ഞൊരു സുന്ദരമായ ഉപമയാണിത്. ഒരു ഇടയനും 100 ആടും. ആടിനിൽ ഒന്നിനെ കാണാതെ പോകുന്നു. സ്നേഹവാനായ ഇടയൻ അതിനെ തേടിയിറങ്ങുന്നു, ഒടുവിൽ കണ്ടെത്തുന്നുണ്ട്. അത് വലിയ സന്തോഷത്തിന് കാരണമായി. ഒരിടയന്റെ ആടുകൾ ആ ഇടയന്റെ സ്വരം കേട്ട് ഒരുമിച്ച് കഴിയുന്ന കൂട്ടായ്മ ചെയ്തു. അതിൽ സൗഹൃദത്തിന്റെ സന്തോഷമുണ്ട്, ഒരുമയുടെ കരുത്തുണ്ട്, പങ്കിടിയിലിന്റെ മാധുര്യമുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടമെങ്കിലും ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് സംഘമാകുവാനുള്ള ആ വലിയ കൂട്ടായ്മയിലെ കഴിയുവാനായിട്ടുള്ള വിളിയാണത്. എന്തുകൊണ്ടായിരിക്കും ഒരാട് കൂട്ടം തെറ്റിപ്പോയത്? സംഘജീവിതത്തിലെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അടുത്തതായിരിക്കുമോ? ഇടയന്റെ കർശനമായ ആജ്ഞകൾ പാലിക്കുവാനുള്ള വൈമനസ്യമാകാം. കൂട്ടത്തിന് പുറത്തെ വിശാല ലോകത്തിന്റെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള വെമ്പലാകാം. ഏതായാലും പരിമിതമായ ചുറ്റുപാടിൽ നിന്നും വിശാലതയിൽ വിഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആടിനെ കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തുകയാണ്. ഇടയൻ വ്യക്തിസ്വാതന്ത്ര്യങ്ങളെ മാനിക്കുന്നവനാണെങ്കിലും കൂട്ടം തെറ്റിപ്പോയ ആടിനെ തേടി അതിന്റെ പിന്നാലെ അന്വേഷിക്കുന്നവനായ ഒരു ഇടയനെയാണ് യേശു കർത്താവ് നമ്മോട് പരിചയപ്പെടുത്തുന്നു. ഈ ഇടയൻ കാണാതെ പോയ ആടിനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല, അതിനന്വേഷിച്ച് കണ്ടെത്തുന്നു. കാണുന്നതും കണ്ടെത്തുന്നതും രണ്ടാണ്. കാണുക എന്ന് പറയുന്ന അനായസമാണ്, കണ്ണുമ്പിൽ വന്നുപെടുന്നത് കാണുക അത്ര തന്നെ. എന്നാൽ കണ്ടെത്തണമെങ്കിൽ ഒട്ടേറെ കടമ്പുകൾ കടക്കണം. ഓരോ കണ്ടെത്തലിന് പിന്നിലും ത്യാഗത്തിന്റെ ഓരോ ഇതിഹാസമുണ്ട്. ഇടയൻ ത്യാഗമനുഷ്ഠിച്ച് കണ്ടെത്തുവാൻ യാത്ര നടത്തിയവനാണ്. കണ്ടെത്തും വരെ പ്രതികൂലങ്ങളുടെ താവര് തളരാതെ അതിനുവേണ്ടി അന്വേഷണം നടത്തിയ സ്നേഹനിധിയായ ഒരു ഇടയനാണ്. ഇടയൻ ആടിനെ തോളിലേറ്റിയാണ് മടങ്ങി വരുന്നത്. ഈ യാത്രയിൽ ആട് പറഞ്ഞു, എന്നെ വീണ്ടും കൂട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ വനത്തിന്റെ വിശാലതയിൽ ഊടാടി പുൽമേടുകളിൽ വിളയാടി കാട്ടുചോലകളിൽ നീരാടി അങ്ങനെ എങ്ങനെ എന്ത് രസമായിരുന്നു. പകലിൽ മരത്തണലുകളെ മയങ്ങി രാവിൽ പഞ്ചമി നിലാവിൽ മുങ്ങി അല്ലലില്ലാതെ ആഹ്ലാദകരമായി ജീവിതം. എത്ര സുന്ദരമായിരുന്നു അത്! ആരും തന്നെ നിയന്ത്രിക്കുവാനില്ല. അങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ ഒരു ജീവിതത്തിൽ ഞാനിങ്ങനെ ആഹ്ലാദിക്കുകയായിരുന്നു. ആടിന്റെ മുന്നിലുള്ള ഒന്നാമത്തെ വഴി ഇത് തന്നെയാണ്. കാണാതായത് മുതൽ പ്രാണവേദനയോടുകൂടി ഇടയൻ തേടി വരുന്നത് ആടിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിയാണ്, മറ്റു നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ആഹ്ലാദകരമായ ഒരു ജീവിതമാണെന്ന് നീ കരുതുന്ന വനം വന്യമൃഗങ്ങളിലെ വിഹരരംഗം കൂടിയാണെന്ന് മറന്നുപോകരുത്. ചെന്നായികൾ ഇവിടെയുണ്ട്, നിന്നെ അത് കണ്ടുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ. തമൃതുവായ ശരീരം അതിന്റെ ആഹാരമായി മാറും. ആയതിനാൽ തന്നെ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇടയൻ തേടി വന്നിരിക്കുന്നത്. ഇടയൻ പറയുന്നത് കേട്ട് ആട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒന്നും മിണ്ടുവാൻ കഴിയുന്നില്ല. ഇടയൻ ചോദിച്ചു, നീ എന്താണൊന്നും മിണ്ടാത്തത്? ആട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാൻ ഒരുപക്ഷെ തൊഴുത്തിലാണെങ്കിലും എന്റെ രോമം വരെ കത്തിരിച്ചെടുക്കുന്നവരാണ്, പാല് കറന്നെടുക്കുന്നവരാണ്. ഇറച്ചിക്കാർക്ക് എന്നെ വിൽക്കപ്പെടുമ്പോഴും അവിടെയും ഇത് തന്നെയല്ലേ സംഭവിക്കുക? ഇടയൻ ചിരിച്ചു, അതും ശരിയാണ്. ഒരാടിന് മുന്നിലുള്ള രണ്ടാമത്തെ വഴി അത് തന്നെയാണ്. ഇടയന് ലാഭമുണ്ടാക്കി കൊടുക്കുക, അറിവുകാരന്റെ കത്തിക്കിരയായിത്തീരുക. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പോഴാണ് ആടിനൊരു ഉന്മേഷമൊക്കെ ഉണ്ടായി. ആട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അറിവുകാരന്റെ കത്തിയും ചെന്നായുടെ കൊമ്പലും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വനത്തിൽ ഒന്നുമല്ലെങ്കിൽ മരിക്കും, മരിക്കുന്നവരെ ഊടാടി ഇങ്ങനെ സന്തോഷിച്ച് ആർത്തു നടക്കാം. പുള്ളിയുടെയും പറഞ്ഞു, വനത്തിൽ നിനക്ക് കൂട്ടില്ല, ആകാന്തതയിൽ നീ മടുക്കും. ചെന്നായി നിന്നെ പിടിക്കും മുമ്പ് തന്നെ നീ ഏകാന്തയുടെ ഭയത്താൽ വല്ലാത്ത പ്രതിസന്ധിയിലാകും. ആയതുകൊണ്ട് കൂട്ടായ്മയുടെ ബന്ധങ്ങളെ മാധുര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ സ്നേഹനിധിയായ ഇടയൻ വന്നിരിക്കുക. മൂന്നാമതൊരു വഴി ഇടയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പരിത്യാഗത്തിന്റെ വഴിയാണ്, ബലിമൃഗത്തിന്റെ വഴിയാണ്, മറ്റുള്ളവരുടെ പാപപരിഹാരത്തിന് വേണ്ടി നിന്നെ ബലികടിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണിത്. ഒരു വയസ്സുള്ള ഊനമില്ലാത്ത ആടിനെയാണ് പാപപരിഹാര ബലിയായി അർപ്പിച്ചിരുന്നത്. അതിനുവേണ്ടി ഇടയൻ ആടിനെ തിരഞ്ഞെടുക്കുക. ഇടയന്റെ വാക്ക് ആടിനെ ക്ഷോഭിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞ് വനത്തിലായാലും ശാപം വരെ ആഹ്ലാദിക്കാം, കൂട്ടിലാണെ പ്രായമാകും വരെ കൂട്ടുകാരോടൊത്ത് തിന്നും കുടിച്ചും കഴിയും. ഇതോ ബലിമൃഗമായ ഒരു വിളി. നല്ല പ്രായത്തിൽ തന്നെ ജീവിത സംഭാഗ്യമെല്ലാം കളഞ്ഞ് യാഗമായിത്തീരുക. എനിക്ക് താല്പര്യമില്ല. ഇടയൻ സൗമ്യമായി പറഞ്ഞു, നിന്റെ താല്പര്യമല്ല ഇത്. പാപത്തിന്റെ ശിക്ഷയിൽ കഴിയുന്ന ജനതയുടെ രക്ഷയുടെ പ്രശ്നമാണ്. കാട്ടുമൃഗത്തിന്റെ ചോരക്കൊതിക്ക് ഇരയാകുന്നതിലും മുതലാളിയുടെ ലാഭേച്ഛയ്ക്ക് കീഴടങ്ങുന്നതിന് എത്ര ഉദാത്തമാണ് മറ്റുള്ളവർക്ക് വേണ്ടി കത്തി അമരുക, മറ്റുള്ളവരുടെ പാപരിഹാരത്തിന് ആ ജീവിതത്തെ സമർപ്പിക്കുക. ആട് പറഞ്ഞു, എന്നെ തന്നെ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ജീവിതത്തെ മറ്റുള്ളവരുടെ ഭാവവികാരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സാന്ത്വനത്തിന് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ ഇടയൻ ആടിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള ഇടയൻ കാണിച്ചു തന്ന മാധുര്യമുള്ള സഹനത്തിന്റെ മാതൃകയുണ്ട്. തലയിൽ ഒരു മുൾക്കിരീടവും ചുമലിൽ ഭാരമേറെ കുരിശുമായി ഗോൽഗോതയിലേക്ക് നടന്നു കയറുന്ന കർത്താവിനെ നമുക്കറിയാം. വീണുപിടുന്ന ഏറ്റവും വെച്ചും വിറച്ചും അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നുണ്ട്, കുന്തം കൊണ്ട് അവനെ കുത്തുന്നുണ്ട്, രക്തത്താൽ നിറഞ്ഞ് നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവിന്റെ ദൈവമാണ് സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവെ നിന്നോട് ചേർന്നൊരു യാത്രയാണ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ സഹനത്തിന്റെ ദാവിലൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ള വിളിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.